Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Staitri Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
Anushadikammayallo. അഹമസ്മി എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധിയില് ബുദ്ധിയാകുന്നു, ഉപാധിയിലൂടെ തന്റെ വാസ്തവത്തെ യാഥാർത്ഥ്യത്തെ അറിയുന്നതിനാണ് പറയുന്നത് അഹമസ്മി ഞാനുണ്ട്. അതേ ബുദ്ധിയാകുന്ന ഉപാധിയിലൂടെ ബാഹ്യമായ വസ്തുക്കളെ അറിയുന്നതിനാണ് പറയുന്നത് ഇതം അസ്ഥി, പുസ്തകം അസ്ഥി. ഓരോ വസ്തുക്കളെ സംബന്ധിച്ച് അസ്ഥി അസ്ഥി എന്ന് അറിയുന്നു, ഉണ്ട് ഉണ്ട് എന്നറിയുന്നു. അതുകൊണ്ട് പറയുന്നു അസ്ഥി തീവ ഉപലബ്ധ, അതുകൊണ്ട് ഉണ്ട് എന്ന് തന്നെ അവനെ അറിയണം. ഇല്ലാന്ന് അറിയാൻ കഴിയത്തില്ല, ഉണ്ട് എന്ന് തന്നെ അറിയണം. അതിനു വേണ്ടിയിട്ട് പറഞ്ഞു തദൈവ അനുപ്രാവശ്യം സൃഷ്ടിച്ചിട്ട് അത് പ്രവേശിച്ചു. അസ്തിത്വം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അതോ അസ്തിത്വ അസ്തിത്വ ഉപലബ്ധവ്യം തത് അസ്ഥി എന്ന് തന്നെ അതിനറിയണം. തത്കാര്യം അനുപ്രവിശ്യക്കും. ഇനി ബാക്കി വിശദീകരിക്കുന്നു. അപ്പൊ അനുപ്രവേശം എന്താണെന്ന് പറഞ്ഞു, ഉള്ളിലുള്ള പ്രകാശമാണ് അനുപ്രവേശം. ഉള്ളിൽ അന്ധതയുടെ നടക്കുന്നതും പറയാൻ കഴിയും. എന്റെ ഉള്ളിൽ പ്രകാശമില്ലെന്ന് പറയാൻ പറ്റും, പറയുന്നത് തന്നെയാണ് ആ പ്രകാശം. പറയുന്ന അന്ധത എന്ന് പറഞ്ഞാൽ അന്ധത തന്നെയാണ് പ്രകാശം. അന്ധതയെ പ്രകാശിപ്പിക്കുന്നു, പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നു, തന്നെ പ്രകാശിപ്പിക്കുന്നു. അതാണ് ഇവിടെ അനുപ്രവേശം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കാര്യം അനുപ്രവിശ്യക്കും. അപ്പൊ അനുപ്രവേശം അനുപ്രവേശിച്ചിട്ട് പിന്നെ എന്താ? സച്ച മൂർത്തം തെച്ച അമൂർത്തം അഭവത്. ഇനി പറയും അത് തന്നെയാണ് സത്തും, അതായത് മൂർത്തവും തെത്തും അമൂർത്തവുമായിരിക്കുന്നത്. അതൊന്നും വേർത്തല്ല, അതൊന്നും വേർത്ത് പിന്നെ ഒന്നുമില്ല. അത് വേറെ രീതി പറയുന്നത് സൃഷ്ടികർത്താവ് തന്നെയാണ് സൃഷ്ടിയായിരിക്കുന്നത്. സൃഷ്ടികർത്താവ് വേറെ സൃഷ്ടി വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭേദമായി. അദ്വൈതം എന്ന് പറയുമ്പോൾ സർവ്വഭേദ നിഷേധകമാണ്. അതുകൊണ്ട് പറയുന്നു എന്താണ്? സച്ച മൂർത്തം തെച്ച അമൂർത്തം അഭവത്. മൂർത്തവും അമൂർത്തവുമായിട്ടൊരു ശ്രുതി ഉപയോഗിച്ച വാക്കാണ് സത്. ശ്രുതിയിൽ അങ്ങനെയാണ്. തദൈവ അനുപ്രാവശ്യ തദനുപ്രവിശ്യ സച്ച തെച്ച അഭവത് നിരുക്തം ച അനിരുക്തം ച നിലയനം ച അനിലയനം ച വിജ്ഞാനം ച അവിജ്ഞാനം ച സത്യം ച അനൃതം ച സത്യം അഭവത് യദിദം കിഞ്ച സത്യമിത്യാജക്ഷതേ. അവിടെ എല്ലാം പറയുന്നത് എന്താണ്? ഒന്നിനെ പറയുന്നു സത്യം ച അനർഥം ച സത്യമഭവത്. സത്യമായും അനർഥമായും ഇരിക്കുന്ന സത്യം തന്നെ. ഇപ്പൊ സൃഷ്ടിയെ നമ്മൾ അസത്യം എന്ന് പറയുന്നു. അദ്ദേഹത്തിൽ തന്നെ പറയാം അസത്യം. എന്താണ് അസത്യമായ സൃഷ്ടി? അത് സത്യം തന്നെ. ഒന്നുകൂടി മനസ്സിലാക്കുന്നു, ഇത്രമാത്രം മനസ്സിലാക്കരുത്, സൃഷ്ടി അസത്യമാണ്, സൃഷ്ടി മിഥ്യയാണ്. അത് പറയുന്നത് ശരിയാണ്, സൃഷ്ടി മിഥ്യയാണെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ എന്താണ് ആ മിഥ്യയായ സൃഷ്ടി? അത് ആ സത്യം തന്നെ. എന്നുകൂടി മനസ്സിലാക്കുന്നു, മിഥ്യ എങ്ങനെ സത്യമാകും? ഇവിടെ മിഥ്യ എന്ന് പറയുന്നതിന് സത്യമേ ഉള്ളൂ, വേറൊന്നുമില്ല. അതുകൊണ്ട് സത്യത്തെ തന്നെയാണ് മിഥ്യ എന്ന് പറയുന്നത്, കയറിനെ തന്നെയാണ് പാമ്പെന്ന് പറയുന്നത്, രണ്ടാമതൊന്നുമില്ല. അത് ഈ ബുദ്ധിയിൽ ദൃഷ്ടാവായും ശ്രോതാവായും മന്ദാവായും വിജ്ഞാതാവായും അനുഭവപ്പെടുന്നു. അന്തർഗുഹയിൽ അങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ. ദൃഷ്ടാവായും ശ്രോതാവായും അല്ലാതെ ഈ തത്വത്തെ അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു എന്താണ്? സച്ച മൂർത്തം തെച്ച അമൂർത്തം അഭവത്. അത് തന്നെ മൂർത്തവും അമൂർത്തവുമായി തീർന്നു. മൂർത്താമൂർത്തേഹി അവ്യാകൃതം നാമരൂപേ ആത്മസ്ഥേ. മൂർത്താമൂർത്തം എന്ന് പറയുന്നത് എന്താണ്? പറയുന്നു അവ്യാകൃതം നാമരൂപേ, അവ്യാകൃതങ്ങളായ നാമരൂപങ്ങൾ. അവ്യാകൃത നാമരൂപം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ വ്യാകൃത നാമരൂപമാണ്. ഈ ജാഗ്രത് സ്വപ്നം വ്യാകൃത നാമരൂപമാണ്. അവ്യാകൃത നാമരൂപം എന്ന് പറഞ്ഞാൽ സുഷുപ്തി, സുഷുപ്തി പോലെ. അവിടെ എന്താ? നാമരൂപങ്ങളൊന്നുമില്ല. അതാണ് വ്യാകൃത നാമരൂപം. അവിടെ സർവ്വ ആത്മസ്വരൂപം തന്നെയായിരുന്നു. ദ്വിതീയം രണ്ടാമത് അവിടെ ഒന്നുമില്ല. സ്വപ്നത്തിനും ജാഗ്രതത്തിനും വന്നാലോ അവിടെ നാമരൂപങ്ങൾ പ്രകടമാകുന്നു. അപ്പോൾ ഒരിക്കൽ സുഷുപ്തനായി ഉറങ്ങി പിന്നീട് വേറൊരിക്കൽ ഉണർന്നു, കാലഭേദമനുസരിച്ച് ദേശഭേദമനുസരിച്ച് പിന്നെ ഒരിക്കൽ ജാഗ്രതത്തിലേക്ക് വന്നു, ഒരിക്കൽ സ്വപ്നം കണ്ട്, അങ്ങനെ കാലഭേദത്തോടും ദേശഭേദത്തോടും കൂടിയുള്ള മാറ്റമാണ്. ഇവിടെ പരമാർത്ഥത്തിൽ കാലദേശഭേദം കൊണ്ടൊരു മാറ്റവും വരുന്നില്ല. നമുക്ക് പറയാൻ കഴിയത്തില്ല ഞാൻ ഉറങ്ങിയപ്പോഴും ഉണർന്നിരുന്നു എന്ന് പറയാൻ കഴിയും. ഉറങ്ങിയപ്പോൾ ഉറക്കം തന്നെയായിരുന്നു, ഉണർന്നപ്പോൾ ഉണർന്നു തന്നെയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഉറങ്ങിയപ്പോഴും ഉണർന്നിരിക്കുകയാണ്, ഉണർന്നപ്പോഴും ഉറങ്ങിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ വ്യാകൃതവും അവ്യാകൃതവുമായത് ഒന്ന് തന്നെ. അത് വ്യാകൃതമായാലും ഒന്ന് തന്നെ, അവ്യാകൃതമായാലും ഒന്ന് തന്നെ. ഉറങ്ങിയാലത് ഒന്ന് തന്നെ, ഉണർന്നാലത് ഒന്ന് തന്നെ. അതിന് മാറ്റം വരുന്നില്ല. സച്ചമൂർത്തം തിച്ച അമൂർത്തം അഭവത്. അടുത്ത് പറയും എന്താണോ ഇതെല്ലാം ഈ നാമരൂപാത്മകമായ സർവ്വമൊന്ന്, ഈ പ്രപഞ്ചം ബ്രഹ്മം തന്നെ. പ്രപഞ്ചത്തെ പ്രപഞ്ചമായി കാണാതിരുന്നത് അത് ബ്രഹ്മം തന്നെ. പ്രപഞ്ചത്തിനും ബ്രഹ്മത്തിനും വേറിട്ടൊന്നും നിലനിൽപ്പില്ല, അതുകൊണ്ട് പ്രപഞ്ചം ബ്രഹ്മം തന്നെ. പിന്നെ മിഥ്യ എന്ന് പറയുന്നതോ അതിന്റെ താല്പര്യം അതേയാണ്. മിഥ്യയുടെ ആത്യന്തികമായ താല്പര്യം എന്നാണ് സത്യം തന്നെ, സത്യമെന്നാണോ? പ്രപഞ്ചം മിഥ്യം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം സത്യമെന്നാണോ? അതെ, അത് തന്നെ എന്റെ അർത്ഥം. പ്രപഞ്ചം മിഥ്യെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? പ്രപഞ്ചം സത്യം തന്നെ. അതങ്ങനെ മിഥ്യെന്ന് പറഞ്ഞാൽ സത്യമാകും. പ്രപഞ്ചം മിഥ്യെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ആ പരബ്രഹ്മസ്വരൂപം തന്നെ, അതാണ് സത്യം എന്ന് പറയുന്നത്. പരബ്രഹ്മത്തിന് സത്യം എന്ന് പറയുന്നു. അത് പറയുന്നു സച്ചമൂർത്തം തെച്ചാമൂർത്തം ഭൂത, അത് തന്നെ മൂർത്താമൂർത്തങ്ങളായി. അത് വിശകലനം ചെയ്ത് പറയുന്നു, സംശയം വരാതിരിക്കാൻ. ഇതിന്റെ സ്ഥൂല സൂക്ഷ്മഭാവങ്ങളെല്ലാം എടുത്തു കാണിച്ച് പറയും. മൂർത്താമൂർത്തി അവ്യാകൃതം നാമരൂപി ആത്മസ്ഥി. ഈ മൂർത്താമൂർത്തങ്ങൾ അവ്യാകൃത നാമരൂപങ്ങളാണ്. അതങ്ങനെ ഇരുന്ന സുഷുപ്തനെ പോലെ, ഇത്ര വ്യത്യാസമുള്ള സുഷുപ്തനും അപ്പോൾ ഉണരാൻ പറ്റുന്നില്ല, സുഷുപ്തനായിരിക്കുന്നു. ഇവിടെ ആത്മാവുകയല്ല, സർവത്തെയും കണ്ടുകൊണ്ട് സുപ്തനായിരിക്കുന്നു. സർവസാക്ഷി എന്ന് പറയുന്നു. സർവത്തെ അറിഞ്ഞുകൊണ്ട് കുറേ കിടക്കാൻ പറ്റത്തില്ല. അറിയുമ്പോൾ ഉറക്കം പോയി, ജാഗ്രതത്തിലും സ്വപ്നത്തിലും വന്നു, അറിവ് നശിക്കുമ്പോൾ സ്വപ്നമായി. ഇവിടെ അങ്ങനെയല്ല, അവൻ സർവത്തെ അറിഞ്ഞുകൊണ്ടും ഒന്നിനെ അറിയാതെ ഇരിക്കുന്നു. അത് അസ്തിത്വം തത് അസവും അസ്തിത്വ സ്വരൂപമാണ്. അസ്തിത്വം അറിയുന്നുണ്ടല്ലോ ഓരോന്നും, ഇത് അസ്ഥി അസ്ഥി ഉണ്ട് ഉണ്ട് എന്ന് അറിയുന്നു. ആ ഉണ്മ തന്നെയാണ് അവന്റെ സ്വരൂപം. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ തന്നെ സച്ച മൂർത്തം തെച്ച മൂർത്തം ഭവത്, സർവസത്വമായി അനുഭവപ്പെടുന്നത് അവൻ തന്നെയാണ്. മൂർത്താമൂർത്തമായിരിക്കുന്ന അവൻ തന്നെയാണ്. അപ്പൊ സൃഷ്ടിയും സൃഷ്ടികർത്താവും തമ്മിലുള്ള ബന്ധം അത്രയോ. മൂർത്താമൂർത്തെ ഹി അഭ്യാകൃതം നാമരൂപേ ആത്മസ്ഥ അന്തർഗതേന ആത്മനാഭ്യാക്രിയേ. അത് നാമരൂപങ്ങളെ പ്രാപിക്കുന്നു, അതാണ് വ്യാകരണം. ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ഉറക്കത്തിൽ നിന്ന് എങ്ങനെ ഉണരുന്നു എന്ന് ചോദിക്കുന്നവരാണ്. ഉറക്കത്തിൽ നിന്ന് എങ്ങനെ ഉണരുന്നു? ഉറക്കത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരതിന് കാരണങ്ങൾ പറയും. ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഉണരുന്നു എന്ന് വെച്ചാൽ, ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് സൃഷ്ടി ഉണ്ടായി എന്ന് പറയുന്നു. ഉണർവ് ഒരു സൃഷ്ടിയാണ്. അതുപോലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ സൃഷ്ടി, നാമരൂപങ്ങളുടെ പ്രകടഭാവം, അതാണ് വ്യാക്രിയയിലെ നാമരൂപങ്ങൾ വ്യാകരണം, പ്രകാശഭാവം. അന്തർഗതേന ആത്മന സർവാന്തരീയാമിയായിരിക്കുന്ന ആത്മാവിലൂടെ സാധിക്കുന്നു. ആത്മാവ് സർവാന്തരീയായി ഇരിക്കുന്ന ആത്മാവ് നാമരൂപാത്മകമായി എങ്ങനെ മാറും? പറയുന്നു മാറുക എന്ന് പറഞ്ഞാൽ വേറൊന്നും സംഭവിക്കുന്നില്ല, അത് തന്നെയാണ്. ആണ് അന്തർഗതേന ആത്മന വ്യാക്രിയെ വ്യാകൃത മൂർത്താമൂർത്ത ശബ്ദവാച്യ മൂർത്തം അമൂർത്തം എന്ന ശബ്ദങ്ങൾ കൊണ്ട് പറയുന്ന ഈ പ്രപഞ്ചം നാമരൂപം അത് പ്രകടമാകുന്നു. അതുകൊണ്ട് അവിടെ രണ്ടാകുന്നില്ല, അത് തന്നെ പ്രകടമാകുന്നു. തേ ആത്മനാഥ അപ്രവിഭക്ത ദേശകാലേ, ശരി, അസ്തിത്വത്തിൽ നിന്ന് മാറ്റി നാമരൂപത്തെ എടുത്ത് കാട്ടാൻ കഴിയും ആർക്ക്? ഇത് ഇതിന്റെ അസ്തിത്വം, ഇത് ഈ വസ്തു, അങ്ങനെ കാണാൻ കഴിയുന്നില്ല. ഇവിടെയാണ് നാമരൂപങ്ങൾ പ്രകാശിക്കുന്ന, അവിടെയുള്ള അസ്തിത്വമുണ്ട്, അതിനോട് അഭിന്നമായി ഒരിക്കലും ആർക്കും വേർതിരിക്കാൻ വയ്യാത്ത രീതി. എത്ര സമർത്ഥനായി ശില്പിക്കും അത് വേർതിരിക്കാൻ കഴിയില്ല. ഇത് ഇതിന്റെ അസ്തിത്വം, ഇത് ഈ വസ്തു, അങ്ങനെ പറയാൻ കഴിയും. അഭേദമായി അറിയുന്നു. അസ്തിത്വം എന്ന് പറയുന്നത് ആ പരമാത്മതത്വം തന്നെ, ആ തത്വം പ്രകാശിക്കുന്നു. എങ്ങനെ പ്രകാശിക്കുന്നു? അസ്തിത്വ രൂപത്തിൽ പ്രകാശിക്കുന്നു. അതാണ് പറഞ്ഞത് അന്തർഗതനാത്മന വ്യാക്രിയത. അത് മുമ്പെടുത്ത് പറഞ്ഞ ഉച്ഛൂനഭാവത്തെ പ്രാപിക്കുന്നു, ഒരു വിങ്ങലിനെ പ്രാപിക്കുന്നു, അത് പ്രകാശിക്കുന്നു എന്നെല്ലാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഇവിടെയും പറയും, വേറൊരു ഭാഷയിൽ പറയും. അത് അന്തർഗതമാണ്, ഏതനിഷ്ഠമാണ്, ആത്മനിഷ്ഠമാണ്. ആത്മനിഷ്ഠമായിരിക്കുന്നതിൽ ഈ നാമരൂപങ്ങൾ പ്രകാശിക്കുന്നു. വ്യാകൃതിയിലെ മൂർത്തമൂർത്ത ശബ്ദവാച്യം അതങ്ങനെ പ്രകാശിക്കുമ്പോൾ അതിന് പറയുന്നത് മൂർത്തമാണ്, ഇത് അമൂർത്തമാണ്. പക്ഷേ ആത്മനാഥ് അപ്രവിഭക്ത ദേശകാലം, പക്ഷെ അതിന് നമുക്ക് കാലം കൊണ്ടോ ദേശം കൊണ്ടോ ഇതൊന്നും വേർതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ ഉറങ്ങി ഉണർന്നു സ്വപ്നം കണ്ടു പറയുകയോ എന്താണ് ഞാനല്ല ഉറങ്ങിയത്, ഞാനല്ല ഉണർന്നത്, ഞാൻ സ്വപ്നം കണ്ടത് പറയാൻ കഴിയത്തില്ല. ദേശകാലങ്ങൾ കൊണ്ട് സാധാരണ സംഭവിക്കുന്ന ഭേദം ഇവിടെ സംഭവിക്കുന്നില്ല. സൃഷ്ടിയിലും സൃഷ്ടികർത്താവിനും തമ്മിൽ ആത്മനാഥ് അപ്രവിഭക്ത ദേശകാലേ, തന്നിൽ നിന്നും വേറിട്ടൊരു ദേശം, വേറിട്ടൊരു കാലമില്ല. ആകാശത്തിന് ആകാശത്തിൽ നിന്ന് വേറിട്ടൊരു ദേശം, ആകാശത്തിന് ആകാശമില്ലാത്ത കാലമില്ല എന്ന് ആപേക്ഷികമായി പറയാം. അതുപോലെ അന്തർഗതിയിൽ ആത്മവ്യക്രിയതി വ്യാകൃതിയുടെ മൂർത്താമൂർത്ത ശബ്ദവാച്യം അതങ്ങനെ പ്രകടമാകുമ്പോൾ, സുഷുപ്തിയിൽ നിന്ന് ജാഗ്രത സ്വപ്നവും പ്രകടമാകുമ്പോൾ അതിന് നമ്മൾ പല പേരുകളും വരും. അതുവരെയോ എന്നൊരു വിശേഷം, ഇവിടെ പേരിട്ട് വിളിക്കാൻ സാധ്യമല്ല. പിന്നെ ഇതെല്ലാം ഇവിടെ നിന്ന് വന്നു പറഞ്ഞു അന്തർഗതേന, അത് അന്തർഗതമായിരിക്കുന്നു, അതിന്റെ സ്വരൂപമായി തന്നെ ഇരിക്കുന്നു. അഭവത് അതിൽ നിന്ന് അത് പ്രകടമാകുന്നു. ആ സ്വരൂപത്തിൽ നിന്ന് സ്വപ്നം പ്രകടമാകുന്നത് പോലെ, ജാഗ്രത പ്രകടമാകുന്നത് പോലെ അത് പ്രകടമാകുന്നു. അവിടെ നിന്ന് ദേശകാലങ്ങളെ വേർതിരിക്കാൻ വയ്യ, അത് തന്നെ ദേശകാല രൂപത്തിൽ പ്രകടമാകുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ആത്മാ അഭവത്, ഇവിടെ സച്ച തെച്ച അഭവത്, നിരുക്തഞ്ച അനിരുക്തഞ്ച, നിലയനഞ്ച അനിലയനഞ്ച, വിജ്ഞാനം ച അവിജ്ഞാനം ച, സത്യം ച അനുദം ച, സത്യം അഭവത പരമാത്മാവ് അങ്ങനെയെല്ലാം ആയിത്തീർന്നു മാറി. യതിതം വിഞ്ച, ഇവിടെ കാണുന്ന ഈ സർവവും ആ പരമാത്മാവ് തന്നെ ഇങ്ങനെ ആയിത്തീർന്നതാണ്. ഓ, ഇതെല്ലാം അസത്യം എന്ന് പറയാൻ തന്നെ താല്പര്യം, ഇതെല്ലാം സത്യം തന്നെ, രണ്ടും പറയാം, ഇതെല്ലാം സത്യം തന്നെന്നും പറയാം, ഇതെല്ലാം അസത്യം എന്നും പറയാം. അതിനെല്ലാം വാച്യാർത്ഥമാണ്, വാച്യാർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ യുക്തം തന്നെ. അതാണ് സത്യം ജാനുതഞ്ച സത്യം അഭവതിതം കിഞ്ച, ഈ കാണുന്ന സർവം അതാണ്. അനുപ്രവിശതി എന്ന് പറയുന്നതിന് അത്രയും അർത്ഥം കൊടുത്താൽ മതി. ആത്മനാഥ് അപ്രവിഭക്ത ദേശകാലയിൽ കൃത്വ ആത്മാവിന്റെ അഭവം, അതെല്ലാം ആത്മാവ് തന്നെ. ഇനി ആത്മാവിൽ നിന്ന് ഈ ദേശകാലങ്ങളെ വെറുതിരിക്കട്ടെ, അതാർക്ക് സാധ്യമല്ലല്ലോ. അപ്പൊ ദേശകാലങ്ങൾ ഉൾപ്പെടെയുള്ള ഈ സൃഷ്ടി സമ്പൂർണവും അഭവത് ആത്മാവ് തന്നെ മാറിയതാണ്. കിഞ്ച നിരുക്തം ച നിരുക്തം ച നിരുക്തം നാമ നിഷ്കർഷ്യ സമാന അസമാന ജാതിയേഭ്യോ ദേശകാല വിശിഷ്ടതയാ ഇതം തതി ഇതി ഉക്തം ഇതം തത്. ഇതാണെന്ന് വേർതിരിച്ചറിയുക, അതാണ് നിരുക്തം. നിരുക്തിഞ്ച അനിരുക്തിന്റെ നിരുക്തം നാമ നിഷ്കൃഷ്യ സമാന അസമാന ജാതീയേഭ്യോ ദേശകാല വിശിഷ്ടത ഇതം തദ് ഇതി ഉക്തം. വേർതിരിച്ചിട്ട് സമാന അസമാന ജാതീയേഭ്യോ, സമാന ജാതികളിൽ നിന്നും അസമാന ജാതികളിൽ നിന്നും വേർതിരിച്ചിട്ട് ദേശകാല വിശിഷ്ടതയാ ഇതം തത്, ദേശകാല വിശേഷത്തോടുകൂടി ഇതെന്നതാണ് എന്ന് പറയുന്നത് നിരുക്തം. അനിരുക്തം തദ്വിപരീതം, നിരുക്ത അതിനു നേരെ വിപരീതമായിട്ടുള്ളതാണ് അനിരുക്തം. അവിടെ ദേശകാലങ്ങളെ കൊണ്ടൊന്നും വേർതിരിക്കാൻ കഴിയാത്തതാണ്. മൂർത്താമൂർത്തി വരെയുക വിശേഷണ, ഇത് മൂർത്താമൂർത്തങ്ങളെ കുറിച്ച് പറയുകയാണ്. എന്ന് വെച്ചാൽ മൂർത്താമൂർത്തങ്ങളെ തന്നെ പറയുന്നു, അത് നിരുക്തവും അനിരുക്തവുമാണ്. സമാന ജാതികളിൽ നിന്ന് ദേശകാല വിശിഷ്ടമായി ഇത് എന്നറിയുന്നു. തദ്വിപരീതം അനിരുക്തം, അങ്ങനെ അറിയാൻ കഴിയാത്തത് എന്നുവെച്ചാൽ മൂർത്താമൂർത്തം എന്ന് പറയുന്നു, നിരുക്ത അനിരുക്തം എന്ന് പറയുന്നു ഒക്കെ പരമാർത്ഥത്തിൽ ഒന്ന് തന്നെ, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ജാഗ്രത സ്വപ്ന പ്രപഞ്ചത്തെയാണ്. പരമകാരണമായിരിക്കുന്ന ഈ സുപ്തവനാണ്, സുപ്താത്മാവാണ്, പരമാത്മാവാണ്. അപ്പോൾ മൂർത്താമൂർത്തിയുടെ വിശേഷം യഥാ സച്ച തെച്ച പ്രത്യക്ഷ പരോക്ഷ തഥാ നിലയനഞ്ച അനിലയനഞ്ച നിലയനം നീടമാശ്രയം മൂർത്തശൈവ ധർമ്മ അനിലയനം തദ്വിപരീതം അമൂർത്തശൈവ ധർമ്മ. ഇതെല്ലാം അങ്ങനെ വിശേഷിപ്പിക്കുകയാണ് പ്രപഞ്ചത്തെ. അത് പലതരത്തിലും പറയാം, മൂർത്തമെന്നോ അമൂർത്തമെന്നോ നിലയനമെന്നോ മൂർത്തധർമ്മം ആശ്രയം തദ്വിപരീതം അമൂർത്തശൈവ ധർമ്മ. പ്രത്യേക രൂപത്തിൽ ഇവിടെ ഉള്ളതിനെല്ലാം നിലയനമെന്ന് പറയാം, പ്രത്യേക രൂപഭാവങ്ങളൊന്നും ഇല്ലാത്തതിന് അനിലയനമെന്ന് പറയാം. സൃഷ്ടിയിൽ വരുന്ന സൃഷ്ടികളെല്ലാം നിലയനം, മേശ പസേര വാച്ച് എല്ലാം നിലയനം. പ്രത്യേക ആകൃതി വിശേഷങ്ങളോടുകൂടി സൃഷ്ടിയിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടത് അനിലയനം. അങ്ങനെ ആകാത്തതെല്ലാം അനിലയനം. അനുഭവത്തിന് വിഷയമാവുന്ന വസ്തുക്കളെ കുറിച്ച് പറയുകയാണ്, ഏത് അനിരുക്ത അനിലയന അനി അമൂർത്ത ധർമ്മത്വേപി വ്യാകൃത വിഷയാന്യമ. മൂർത്തമായാലോ അമൂർത്തമായാലോ അത് വ്യാകൃതമാണ്. നേരങ്ങളിൽ ആത്മസ്ഥമായിരുന്നത് പ്രകടമായതാണ് മൂർത്താമൂർത്തങ്ങൾ. ഇതെല്ലാം പറയുന്ന എന്താണ്? സർഗോത്തരകാല ഭാവശ്രമണ, സൃഷ്ടിക്ക് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ സർവത്തെയും ഗ്രഹിക്കുക, അതിനെന്ത് പേര് പറഞ്ഞാലും ശരി, നിലയനമെന്നോ അനിലയനമെന്നോ നിരുക്തമെന്നോ അനിരുക്തമെന്നോ എന്ത് പേര് പറഞ്ഞാലും എന്താണോ അതിനെല്ലാം ആ പരമാത്മാവായി ഗ്രഹിക്കുക. ആ പരമാത്മാവിനെയോ സ്വസ്വരൂപമായി ഗ്രഹിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. എന്നാൽ സർഗോത്തരകാല ഭാവശ്രമണ, സൃഷ്ടിക്ക് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതപ്പോ ആ രീതിയിലെടുത്താൽ മതി. പക്ഷെ അതിനെ സൃഷ്ടിയായി ഗ്രഹിക്കരുത്, പരമാത്മാവായി ഗ്രഹിക്കണം. തെതിരി പ്രാണാദി അനിരുക്തം തദൈവ അനിലയനം തെച്ച്, പ്രാണാദികളെ കുറിച്ച് പറയുന്നു, അതിനെ തന്നെ അനിലയനം എന്ന് പറഞ്ഞു. അതോ വിശേഷണാനി അമൂർത്തസ്യ വ്യാകൃത വിഷയാന്യമികതാനി. അപ്പൊ അമൂർത്തമായ വസ്തുക്കളെ ഇങ്ങനെ പല രീതിയിലും വിശേഷിപ്പിക്കുന്നു. പക്ഷെ ഇതെല്ലാം വ്യാകൃത വിഷയങ്ങളെക്കുറിച്ചാണ്, സൃഷ്ടിയെക്കുറിച്ചാണ്. വ്യാകൃത വിഷയം എന്ന് വെച്ചാൽ സൃഷ്ടി, വിജ്ഞാനം ചേതനം അവിജ്ഞാനം തദ് വിപരീതം തദ്രഹിതം അചേതനം വിജ്ഞാനം ച അവിജ്ഞാനം മന്ത്രത്തിൽ പറയുന്നു. വിജ്ഞാനം എന്താണ്? ഈ കാണുന്ന ചേതനമായ സർവ്വതും, ഇവിടെ കാണുന്നല്ലോ കല്ലും മണ്ണുമെല്ലാം അചേതനം. പാഷാണാദി സത്യം ജ വ്യവഹാര വിഷയം അധികാര സത്യം. ഇവിടെ സത്യം എന്ന് പറഞ്ഞാൽ പരമാത്മാവെന്ന് എടുക്കരുത്, ഈ ലോകത്തിലുള്ള സത്യം. എന്നാ പരമാർത്ഥ സത്യം ഏകമേവ ഹി പരമ, ഇവിടെ പരമാർത്ഥ സത്യമല്ല. എന്തുകൊണ്ട്? ഏകമേവ ഹി പരമാർത്ഥ സത്യം ബ്രഹ്മ, പരമാർത്ഥ സത്യമായിട്ട് ഒന്നേ ഉള്ളൂ ബ്രഹ്മം മാത്രം. ബാക്കി ഇവിടെ ഉള്ളതെല്ലാം എന്താണ്? അപരമാർത്ഥമായും പരമാർത്ഥമായും അറിയുന്നുണ്ട്. അതുകൊണ്ട് അതിനെയൊന്നും എടുക്കണ്ട. വ്യവഹാര വിഷയം ആപേക്ഷികം സത്യം മൃഗതൃഷ്ണ തൃഷ്ണികാദി അനർത അപേക്ഷയ ഉദകാദി സത്യം. ഇവിടെ സത്യവും അനർത്ഥവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പഷ്ടമാണ്. രജ്ജു സത്യം, സർപ്പം അസത്യം, മരുഭൂമി സത്യം, മൃഗതൃഷ്ണിക സത്യം, അങ്ങനെ എടുക്കും. അപേക്ഷികമായ സത്യാസത്യങ്ങൾ എടുക്കണം. എന്നിട്ട് പ്രപഞ്ചത്തെ കുറിച്ച് പറയും. അനർത്ഥം ജഗത് വിപരീതം ചിമ്പുനരേത സർവം അഭവത് പരമാർത്ഥ സത്യം. ഇതെല്ലാമായി തുടർന്ന് എന്താണ് ചോദിക്കുന്നു. നാമരൂപാത്മകമായി ജീവന്റെ മുമ്പിൽ ഇങ്ങനെ മാറി നിൽക്കുന്ന ഇതെല്ലാം എന്താണ് പരമാർത്ഥ സത്യം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മിഥ്യയെന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം സത്യം ഒന്ന് തന്നെ. ആ പരമാർത്ഥ സത്യം തന്നെയാണ് കിംബനസ്ഥത, എന്താണ് അത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്ന മുമ്പിൽ കാണുന്നത് തന്നെയാണ് ബ്രഹ്മം. അല്ല, ദൂരെയുള്ളതല്ല, മുമ്പിൽ കാണുന്നത് തന്നെയാണ് ബ്രഹ്മം. അതാണ് പുനരേത സർവം അഭവത് പരമാർത്ഥ സത്യം കിം പുനഃ ബ്രഹ്മ സത്യം ജ്ഞാനമാനന്ദം ബ്രഹ്മേതി പൃഥക് പ്രകൃതത്വ. കാരണം ഇവിടെ ചർച്ച ചെയ്യുന്നത് സത്യം ജ്ഞാനമാനന്ദ രൂപത്തിലുള്ള ബ്രഹ്മത്തെക്കുറിച്ചാണ്. ആ ബ്രഹ്മം തന്നെയാണ് സർവാത്മകമായി നിൽക്കുന്നത്, ആ ബ്രഹ്മം തന്നെയാണ് നാമരൂപാത്മകമായി നിൽക്കുന്നത്. പറയും ആ നാമരൂപാത്മകളെല്ലാം എന്താണ് അതിനോട് അനന്യമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിൽ ഇതൊന്നുമില്ല, അതുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ട്, അതുകൊണ്ടിതെല്ലാം അന്ന് തന്നെ. ഈ കാണുന്ന നാമരൂപങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ അതിന്റെ ആധാരമായ ബ്രഹ്മം വേണം. അതില്ല എന്ന് സങ്കല്പിക്കാൻ കൂടി സാധ്യമല്ല, തന്റെ അസ്തിത്വത്തിന്റെ നാശത്തെ സങ്കല്പിക്കാൻ കൂടി സാധ്യമല്ല. അങ്ങനെ വന്നാൽ എന്താണതും ആ ബ്രഹ്മം തന്നെ. സങ്കല്പത്തിലൂടെ ഒരാൾക്ക് ശൂന്യവാദവും മറ്റും പറയുന്നുണ്ടല്ലോ, സങ്കല്പത്തിലൂടെ ഒരാൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നു ഇതിന്റെ എല്ലാം അപ്പുറം ശൂന്യതയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇത് തന്നെയാണ്. അതാണ് സർവവിശിഷ്ടം വികാരജാതം ഏകമേവ സത്ശബ്ദവാച്യം. അതിനെ തന്നെയാണ് സത്ത് എന്ന് പറയുന്നത്. ബ്രഹ്മ അഭവൻ ബ്രഹ്മം അതെല്ലാമായി തീർന്നു. ഇവിടെ പറഞ്ഞല്ലോ മൂർത്തഞ്ച അമൂർത്തഞ്ച തെച്ച് അസച്ച് ഇതെല്ലാമായി തീർന്ന ബ്രഹ്മം തന്നെയാണ്. എന്തുകൊണ്ട് വ്യതിരേകണ ഭാവാ, ആ ബ്രഹ്മത്തിന്റെ സാന്നിധ്യത്തിലല്ലാതെ ഇതില്ല. സുഷുപ്തന്റെ സാന്നിധ്യത്തിലാണ് ജാഗ്രസ്വപ്നങ്ങൾ. എന്തുകൊണ്ട് ആ സുഷുപ്തൻ ജാഗ്രസ്വപ്നങ്ങളിലുണ്ട്? അവന്റെ സാന്നിധ്യത്തിൽ ജാഗ്രസ്വപ്ന ദർശനം. അവനില്ലെങ്കിലോ സങ്കല്പിച്ചു നോക്കാം, വെറുതെ സങ്കല്പിക്കാൻ സാധ്യമല്ല എന്നാലും സങ്കല്പിക്കുക. അവനില്ലെങ്കിലോ അസത് നാമരൂപ വികാരസ്യ നാമരൂപ വികാരങ്ങൾ പിന്നെ അവിടെ ഇല്ല. അപ്പൊ സത്യവും മിഥ്യവും എന്ന് പറയുന്നതിന്റെ ബന്ധം കൂടെ വ്യക്തമായി മനസ്സിലാകും. പ്രപഞ്ചം മിഥ്യയാണോ അസത്യമാണോ എന്ന് പറഞ്ഞാൽ അതിന്റെ തത്വം ഇതാണ്. ആ പ്രപഞ്ചത്തിന് ഇതിൽ നിന്നും വേറിട്ടൊരു നിലയില്ല. അല്ല, ആ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു പ്രത്യേക വസ്തുവിനെ എടുത്തിട്ട് ഇത് അസത്യമെന്ന് കാണിച്ചു തരികയാണ്. രജ്ജുവിൽ നിന്ന് സർപ്പത്തിനെ എടുത്തു മാറ്റിയിട്ട് എത്താ ഇത് വാസ്തവ സർപ്പമല്ല, രജ്ജുവിൽ കണ്ട സർപ്പമാണെന്ന് പറയാൻ ആർക്കും കഴിയത്തില്ല. അതുപോലെ ഭാവം നാമരൂപ വികാരസ്യ വിജയമായി നാമരൂപ വികാരങ്ങൾ നിലനിൽക്കുന്നില്ല, വേറിട്ട് നാമരൂപ വികാരങ്ങൾ നിലനിൽക്കുന്നില്ല. അതാ പരമാർത്ഥമായ സത്യം തന്നെ. തസ്മാ തദ്ബ്രഹ്മ സത്യമിത്തി ആചക്ഷത ബ്രഹ്മവിത. അതുകൊണ്ട് ബ്രഹ്മത്തെ സത്യം എന്ന് പറയുന്നു. സത്യം ഞാനും അനന്തം ബ്രഹ്മ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് മിഥ്യം ആ സത്യം തന്നെ. അതുകൊണ്ട് ബ്രഹ്മവിദ ബ്രഹ്മവിത്തുക്കൾ ഈ തത്വത്തെ അറിയുന്നവർ അങ്ങനെ പറയുന്നു. സർവവും സത്യം തന്നെ. അതിന്റെ ഒരു ഭാഗത്തെ എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത് പ്രപഞ്ചം മിഥ്യയാണ്, ഒരു ഭാഗം മാത്രം. പൂർണ്ണതയിലാണെങ്കിലോ പ്രപഞ്ചം മിഥ്യയുമാണ് പ്രപഞ്ച സത്യവുമാണ്. അതാണ് പറയുന്നത് തെച്ച സച്ച നിരീക്തഞ്ച അനിരീക്തഞ്ച നിലയനഞ്ച അനിലയനഞ്ച. ഇതിലൂടെ എല്ലാം എത്തിച്ചേരുന്ന ആ തത്വത്തിലാണ്. സത്യവുമാണ് അസത്യവുമാണ്. തസ്മാത് ബ്രഹ്മ സത്യമിത്തി ആചക്ഷത സത്യമിത്യാഹ സത്യമിത്യാഹ സത്യമിത്യാചക്ഷത ആഹ ചക്ഷത എന്റെ അർത്ഥമാണ്. ആഹ എന്ന് വെച്ചാൽ ആചക്ഷത പറയുന്നു ബ്രഹ്മവിതഹ. അപ്പോ പ്രപഞ്ചമിഥ്യാത്വം ബ്രഹ്മസത്യത്വം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് ഒന്ന് തന്നെ. അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്, രണ്ട് കാര്യങ്ങളല്ല. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറഞ്ഞു. ശങ്കരാചാര്യർ പറഞ്ഞു പ്രപഞ്ചം മിഥ്യയാണ്, വേറെ ആചാര്യൻ പറഞ്ഞു പ്രപഞ്ചം സത്യമാണ്. അങ്ങനെയല്ല, ശങ്കരാചാര്യർ തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് സത്യമാണ്. കാരണം സത്യം ഞാനും അനന്തമാനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ എന്താ മിഥ്യയെന്ന് പറഞ്ഞതിന്റെ താല്പര്യം? അങ്ങനെയാണെങ്കിൽ സത്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതാണ് പറഞ്ഞത് വ്യതിരേകീണ ഭാവ നാമരൂപ വികാരസ്യ. നാമരൂപ വികാരങ്ങൾക്ക് അത് വേറിട്ടൊരു നിലയില്ല. സുഷുപ്തന് വിട്ടിട്ട് ജാഗ്രത സ്വപ്നങ്ങൾക്ക് നിലയില്ല എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് സുഷുപ്തിയിൽ ജാഗ്രത സ്വപ്നം ഉണ്ടെന്നല്ല. ആ സുഷുപ്തൻ തന്നെയാണ് ജാഗ്രത സ്വപ്നത്തിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മസ്വരൂപത്തിൽ ഈ പ്രപഞ്ചം ഉണ്ടെന്നല്ല. അതന്നെ പറയും സുഷുപ്തിയിൽ പ്രപഞ്ചം ഉണ്ടെന്നല്ല, പക്ഷേ സുഷുപ്തം തന്നെ ജാഗ്രതത്തിന് സ്വപ്നത്തിൽ. അങ്ങനെയാണെങ്കിൽ സുഷുപ്തനെ വിട്ടിട്ട് അങ്ങനെ ജാഗ്രതത്തിന് സ്വപ്നത്തിൽ നിൽക്കാൻ കഴിയും. അതുപോലെ ഈ ബ്രഹ്മത്തെ വിട്ടിട്ട് ഇതിന് നിൽക്കാൻ വയ്യ, മാമരൂപങ്ങൾക്ക് നിൽക്കാൻ വയ്യ. തസ്മാ ബ്രഹ്മ സത്യം, അതുകൊണ്ട് ആ ബ്രഹ്മത്തെ സത്യം എന്ന് പറയുന്നു. ഈ നാമരൂപങ്ങളെല്ലാം സത്യമാണെങ്കിലും നമ്മൾ പറയുന്നു ബ്രഹ്മം സത്യം. അതിന്റെ യുക്തിയാണല്ലോ പറഞ്ഞത്, അതിനൊരു യുക്തിയുണ്ട്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നു. പക്ഷെ അതിന്റെ തത്വം അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ആ യുക്തി പിടികിട്ടത്തില്ല. അസ്ഥി നാസ്തി അനുപ്രശ പ്രകൃത തസ്യ പ്രതിവചന വിഷയം ഏതൃത്വം ആത്മാ അകാമയത ബഹുസ്യാമിതി. മുമ്പ് ചോദിച്ചാണ് ചോദ്യം അസ്ഥി നാസ്തി എന്നുള്ളത്. അതിനെ തുടർന്ന് അതിന്റെ സമാധാനമായിട്ടാണ് ഈ പറഞ്ഞെന്താണ് ആത്മാ അകാമയത ബഹുസ്യാം, അത് ആഗ്രഹിച്ചു പെരുതായി തീരട്ടെ. അപ്പോ എന്താ കാമന, എങ്ങനെയാ പലതായി തീർന്നത്, അതാണ് വിശദീകരിച്ചത്. സ യഥാകാമം ആകാശാധികാരിം സത്യാദി ലക്ഷണം സൃഷ്ട്വാ തദനുപ്രവിശ്യ പശ്യൻ ശൃണ്ണുൻ മന്മാനു വിജാനൻ ബഹ്വഭവത്. അവനവന്റെ കാമനയ്ക്കനുസരിച്ച് അവന്റെ സങ്കല്പത്തിനനുസരിച്ച് ആകാശാധികാരിയും സത്യതാതിരട്ട സത്യത് നിരുക്തം അനിരുക്തം നിലയനം അനിലയനം എന്നെല്ലാം പറഞ്ഞ ഈ സർവത്തെയും അത് സൃഷ്ടിച്ചിട്ട് തദനുപ്രവിശ്യ അതിൽ കടന്ന് പശ്യൻ ശൃണ്ണുൻ മന്മാനു കാണുന്നവനായി കേൾക്കുന്നവനായി ചിന്തിക്കുന്നവനായി വിജാനം നിശ്ചയിക്കുന്നവനായി ബഹ്വഭവതവൻ പലതായി തീർക്കും. തസ്മാ തദേവേദം ആകാശാദികാരണം, അതുകൊണ്ടെന്താണ് അവൻ തന്നെയാണ് ഈ ആകാശാദികൾക്ക് സർവകാരണനായിരിക്കുന്നത്. കാര്യസ്ഥം പരമേ വ്യോമൻ ഹൃദയഗുഹായാം സ്ഥിതം, അവൻ തന്നെയാണ് കാര്യസ്ഥിതനായിരിക്കുന്നു, അവൻ തന്നെയാണ് കാരണരൂപത്തിലിരിക്കുന്നു. പരമേ വ്യോമൻ ഹൃദയഗുഹായാം, പരമം വ്യോമത്തിൽ ഹൃദയഗുഹയിൽ ബുദ്ധിയിൽ നിഹിതം അവിടെ സ്ഥിതി ചെയ്യുന്നു. തത് പ്രത്യേക ഉപാസ വിശേഷ വിശേഷീണ ഉപലഭ്യമാണ് പ്രത്യേക ബോധത്തിലൂടെ. തത് പ്രത്യേക ആഭാസ വിശേഷ വിശേഷീണ ഉപലഭ്യമാണ്. തത് പ്രത്യേക ആഭാസം വിശേഷം അതിന്റെ പ്രതീതി എങ്ങനെ അസ്ഥി അസ്ഥി എന്നുള്ള എന്തിന്റെ പ്രതീതിയാണ്? ഈ നാമരൂപങ്ങളുടെ പ്രതീതിയാണ്. ഈ നാമങ്ങളുടെ രൂപങ്ങളുടെ പ്രതീതി എന്തിന്റെയാണ്? ആ സത്യത്തിന്റെ പ്രതീതിയാണ്. അസ്ഥി എന്ന് പറയുന്നത് ആ സത്യത്തിന്റെ പ്രതീതിയാണ്. അതാണ് പറഞ്ഞതിന്റെ താല്പര്യം. അപ്പൊ പ്രപഞ്ചത്തെ നമ്മൾ ധരിക്കുന്നത് പോലെ വെറുതെ നിഷേധിച്ച് കളയുകയല്ല, ഇല്ലാത്തതാണ്, മിഥ്യയാണ്. ഇത് ബ്രഹ്മസ്വരൂപത്തിൽ നിഷേധിക്കണം. എന്നുവെച്ചാൽ ബ്രഹ്മസ്വരൂപത്തിൽ നിന്ന് നേരിട്ട് ഇവിടെ പറഞ്ഞല്ലോ വ്യതിരേകേണ അഭാവ, വ്യതിരേകമായിട്ടതില്ല, ആ രീതിയിൽ അതിനെ നിഷേധിക്കണം. ഉണ്ടെന്ന് വന്നാൽ അത് ബ്രഹ്മം തന്നെ എന്നാണ് പറയുന്നതിന്റെ താല്പര്യം. തദ്ദേശസ്ഥനാർത്ഥേ ബ്രാഹ്മണോക്തേ ഏഷ ശ്ലോകം മന്ത്രോ ഭൂതി കാര്യത്തെ വിശദമാക്കുന്നതാണ് ഈ മന്ത്രം. യഥാപൂർവേഷു അന്നമയാദ്യ ആത്മപ്രകാശകാഹ പഞ്ചസ്വപ്യവും സർവാന്തരം ആത്മാസിത്വ പ്രകാശവും മന്ത്ര. മുമ്പ് അന്നമയാദികളെ കുറിച്ച് വളരെ വിശദീകരിച്ച് പറഞ്ഞു, പ്രകാശിപ്പിച്ചു. എന്തിനു വേണ്ടി? സർവാന്തരിയായിരിക്കുന്ന ഈ ആത്മതത്വത്തെ ഗ്രഹിക്കാൻ വേണ്ടി. ഏവം സർവാന്തരം ആത്മാസ്തിത്വ പ്രകാശ മന്ത്ര. സർവാന്തരമായിരിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന ആത്മാവിന്റെ ഉണ്മയെ പ്രകാശിപ്പിക്കുകയാണ് ഈ മന്ത്രങ്ങൾ. സ്വസ്വരൂപമായി ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ കാര്യദ്വാരേണ ബോധി ആത്മാവ് അത് സുപ്തനായിരിക്കുകയല്ല, ജാഗ്രത സ്വപ്നങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് കാര്യം. അപ്പൊ ആ കാര്യത്തിലൂടെ സുസ്തന കാണിച്ചിരുന്നു. ഇവിടെ ഈ ജാഗ്രത സ്വപ്നങ്ങളിൽ ഈ വേവലാദികളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവൻ തന്നെയാണ് ശാന്തനായി സുപ്തനായിരിക്കുന്നത്. അവൻ ശാന്തനായി സുപ്തനായി സുഹൃത്തിൽ മാത്രമായിരിക്കുന്നത്. അങ്ങനെയും ധരിക്കരുത്. അവൻ ശാന്തനായി സുപ്തനായി ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഇരിക്കുന്നു. കാര്യദ്വാരകളെ ബോധി കാര്യത്തിലൂടെ അവനെ ബോധിപ്പിക്കുന്നു. അപ്പം തസൃഷ്ടവാത്ത ദൈവാനുപ്രാവശ്യത്തെന്ന് പറയുന്നതിന് താല്പര്യം ഇതുവരെയുള്ള ഭാഗങ്ങളെ കൊണ്ട് മനസ്സിലാവും. ബ്രഹ്മം സത്യമാണ് മിഥ്യയാണെന്ന് പറയുന്നതിന്റെ താല്പര്യം അതേ രീതി മനസ്സിലാവും. സുപ്തനും ജാഗ്രത സ്വപ്നവും പോലെ സർവാധാരമായിരിക്കുന്ന ഈ തത്വവും നാമരൂപങ്ങളും മനസ്സിലാക്കണം. കാര്യദ്വാരമാണ്. കാര്യം എന്ന് പറയുന്നതിനുള്ള ഒരു ദ്വാരമാണ് ഉപായമാണ്. കാര്യമാകുന്ന ദ്വാരത്തിലൂടെ കാര്യത്തെ അല്ല ഗ്രഹിക്കുന്നത്, കാര്യമാകുന്ന ദ്വാരത്തിലൂടെ കാരണത്തെ ഗ്രഹിക്കുന്നു. പരമാർത്ഥ തത്വമാകുന്ന ആ കാരണത്തെ ഗ്രഹിക്കണം. അതുകൊണ്ട് എന്താണ് ഈ നാമരൂപങ്ങളെല്ലാം ആത്മാസ്തിത്വ പ്രകാശകമാണ്. അന്നമയാദി കോശങ്ങളെല്ലാം ആത്മാസ്തിത്വ പ്രകാശകമാണ്. അക്കാര്യം വെളിപ്പെടുത്തുന്നതുകൊണ്ട് ശ്രുതിയും ആത്മാസ്തിത്വ പ്രകാശകമാണ്. ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല. ആത്മാവിൽ നിന്ന് വേറിട്ട് നാമരൂപങ്ങളില്ല. ആത്മാവിൽ നിന്ന് വേറിട്ട് ജാഗ്രത സ്വപ്നങ്ങളില്ല. അത് തന്നെയാണ് സുപ്തനായിരിക്കുന്നത്. അത് തന്നെയാണ് സത്യജ്ഞാനം ആനന്ദം. അവിടെ ഭേദത്തെ കൽപ്പിക്കാൻ പാടില്ല. ഇനി ഒന്നുകൂടി തെളിച്ച് ഇവിടെ പറയും. എന്താണ് ഞാൻ അത് അദ്വൈതത്തിന്റെ സന്ദർഭത്തിൽ പറയാൻ തെറ്റിദ്ധരിക്കരുത്. അദ്വൈതത്തെ അദ്വൈതമായി തന്നെ മനസ്സിലാക്കണം. വെള്ളം ചേർത്ത് മനസ്സിലാക്കാൻ പറ്റില്ല. അദ്വൈതത്തെ ദ്വൈതമായി മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. നമുക്ക് ദഹിക്കുന്നതാണെന്ന് വിചാരിച്ച് മാറ്റിക്കളയരുത്. അതുകൊണ്ട് ഇവിടെ വ്യക്തമായി പറയും. എന്താണോ ഞാൻ ദാസനാണ്, ഭക്തനാണ്, ഭഗവാൻ വേറെയാണ്, അന്യനാണ് എന്ന് കഴിഞ്ഞാൽ അവിടെ അദ്വൈതം അവസാനിച്ചു. അദ്വൈതത്തിൽ അത്തരം ഭാവങ്ങളൊന്നുമില്ല. അവിടെ പറയാനുള്ള നേരത്തെ തന്നെ പറയും. കാരണം ഒരു തരത്തിലുള്ള ഭേദത്തെ ഇവിടെ അംഗീകരിക്കുന്നില്ല. നാമരൂപാത്മകമായ പ്രപഞ്ചം പോലും അതായി പറയും. ആ ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് പറഞ്ഞത് തസ്സൃഷ്ട്വ തദേവ അനുപ്രാവശ്യം. അല്ലാതെ സൃഷ്ടികർത്താവ് ഒരാള്, സൃഷ്ടിയിലൊരു ജീവൻ വേറെ, ആ ജീവൻ സൃഷ്ടികർത്താവായിരിക്കുന്ന ഈശ്വരനെ ആരാധിക്കുന്നു, പൂജിക്കുന്നു, ഇതൊന്നും അദ്വൈതത്തിന്റെ തത്വത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ അതൊക്കെ നിലനിൽക്കുന്ന എവിടെ? അദ്വൈത തത്വത്തെ ദഹിക്കാതെ വരുമ്പോ ഈശ്വരപ്രാപ്തിക്കുള്ള ഉപായങ്ങളെന്നുള്ള നിലയ്ക്ക് സാധനാ മാർഗത്തിൽ അതൊക്കെ സ്വീകരിച്ചിരിക്കുന്നു. അതൊക്കെ എങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു? ഒന്ന് തത്വമായി സ്വീകരിച്ചിരിക്കുകയല്ല. ഈ നാമരൂപങ്ങളെ സ്വീകരിച്ചിരിക്കുന്നത് പോലെ കേവലം ഒരു ഉപായമായി മാത്രം. അന്നമായാദി കോശങ്ങളെ കേവലം ഒരു ഉപായമായി സ്വീകരിച്ചു, തത്വമായിട്ടല്ല. പരമാർത്ഥമായി തത്വമായിട്ട് ഒന്നിനെ ഇവിടെ സ്വീകരിക്കുന്നുള്ളൂ. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭേദദൃഷ്ടി ആ തത്വത്തിന് വിരോധമാണ്. ഭക്തനെന്നോ ഭഗവാനെന്നോ ഏതരത്തിലായാലും ശരി, അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അദ്വൈതത്തെ മനസ്സിലാകുമ്പോൾ അങ്ങനെ മനസ്സിലാക്കും. അത് കഴിയാതെ വരുമ്പോൾ നമ്മൾ ഭഗവാന്റെയും ഭക്തന്റെയും ഒക്കെ നിലകളിലേക്ക് വരും. അത് വേറെ കാര്യമാണ്. മോശക്കാരൻ ഇവിടെ പറയുന്നത് പരമാർത്ഥ സത്യത്തെയാണ് പറയുന്നത്.